വിശുദ്ധ മർക്കോസ് എത്രമാത്രം വിഷയങ്ങളാണ് തന്റെ ഓരോ അധ്യായത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാലും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പഠനം ഇന്നലെ നാം തീർത്തതായിരുന്നല്ലോ. ഞാൻ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ, ഓരോ അധ്യായത്തിലും ഞാൻ പറയുന്നത് മാത്രമേ ചിന്തിക്കുവാനുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്പാൽപം വിശദീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ പഠിക്കുവാനായി സമയമെടുക്കുക. നിങ്ങൾ സ്വയം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതൽ താങ്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകണം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ശബത്ത് ദിവസത്തെ സംബന്ധിച്ച കഴിഞ്ഞ അധ്യായത്തിലെ ചർച്ച ഈ അധ്യായത്തിലും തുടരുന്നതും അത് അന്നത്തെ മത നേതാക്കന്മാരുമായുള്ള അന്തിമമായ അകൽച്ചയ്ക്ക് വഴിതെളിക്കുന്നതുമാണ് നാം കാണുന്നത്. യേശു ബഹുപുരുഷാരത്തെ സൗഖ്യമാക്കി എന്നത് ഈ അധ്യായം വ്യക്തമാക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയ സംഭവം പോലെ വിശദീകരിച്ച് അങ്ങോട്ട് രേഖപ്പെടുത്തുവാൻ ആരംഭിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ അധ്യായം വളരെ രസകരമാണ്. എന്തെങ്കിലും പ്രത്യേകമായ ഒരു സംഭവത്തെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് വലിപ്പപ്പെടുത്തി കാണിക്കുവാനല്ല, പിന്നെയോ യേശു സൗഖ്യമാക്കിയ അനേകായിരം ജനങ്ങളെ ദൂരദർശിനിയിൽ കൂടി വീക്ഷിക്കുവാനാണ് മർക്കോസ് ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു സംശയത്തിനുള്ള സകല സാധ്യതയുമുണ്ട്. അതെന്തെന്നാൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു നേരിട്ട് ചെയ്ത വീര്യപ്രവൃത്തികൾ എത്ര എന്ന കണക്കിനെ കുറിച്ചുള്ള സംശയമത്രേ. അങ്ങനെ എണ്ണം നൽകുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വെറും ഊഹമായിരിക്കും എന്നതിന് തർക്കം വേണ്ട. അവിടുന്ന് ആയിരങ്ങളെ സൗഖ്യമാക്കി. അത് വളരെ അധികമായിരുന്നു എന്ന് നാം വിശ്വസിക്കുവാൻ മാത്രമാണ് വിശുദ്ധ മർക്കോസ് ആഗ്രഹിക്കുന്നത്. തന്റെ അടുത്ത് വന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഇതാ ഒരു സംശയം ഉദിക്കുന്നു. അതായത്, ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ മനഃപൂർവം അവിടെ ഇരുത്തിയിരുന്നതാണോ? അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ യുക്തിപരമാണ്. ഇതിനു മുൻപ് നാം ചിന്തിച്ച സംഭവം വെളിയിൽ വിളഭൂമിയിൽ വെച്ച് ശബത്ത് ദിവസം നടന്നതാണ്. ഇവിടെ ഇതാ ശബത്ത് ദിവസം പള്ളിക്കകത്ത് വെച്ച് വിശുദ്ധമായ സ്ഥലത്ത് നടക്കുന്ന സംഭവം. യേശു കർത്താവ് ബഹുപുരുഷാരത്തെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു വരുന്ന വഴിയിൽ കൊണ്ട് ചെന്നിരുത്തിയാൽ യേശു പള്ളിയിൽ വരുമ്പോൾ അവനെ സൗഖ്യമാക്കും എന്ന് അവർക്കറിയാമായിരുന്നു. ഈ പ്രവർത്തനം കൊണ്ട് വാസ്തവത്തിൽ അവർ യേശു കർത്താവിനെ ആദരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ താങ്കൾ? കർത്താവ് മനസ്സലിവുള്ളവനാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ശബത്ത് ദിവസം മനുഷ്യനെ സൗഖ്യമാക്കുന്നതിൽ കൂടി അവൻ ശബത്തിനെ ലംഘിച്ചു എന്ന് പറയുവാൻ ഇടയാകുന്ന കാര്യത്തിലായിരുന്നു അവർക്ക് താല്പര്യമുണ്ടായിരുന്നത്. അതിനാൽ ആ മനുഷ്യനെ അവിടെ കൊണ്ടുവന്നിരുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശത്രു അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവിന്റെ ശത്രുക്കൾ അവനിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് കുറ്റം ആരോപിക്കാനായി അവനെ നിരീക്ഷിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് അധിക സമയം അവിടെ നോക്കി നിൽക്കേണ്ടതായി വന്നില്ല. കർത്താവ് ഇതാ വരുന്നു. അവിടുന്ന് എന്താണ് ചെയ്തതെന്നൊന്ന് ശ്രദ്ധിക്കൂ. 3-ാം വാക്യം, വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. കർത്താവ് എന്തോ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ആ മനുഷ്യനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് കൽപ്പിച്ചു. അവൻ എന്തോ പറയുവാനുണ്ടായിരുന്നു എന്നത്രേ ഇത് വ്യക്തമാക്കുന്നത്. 4-ാം വാക്യം, പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവർ സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിരുന്നതിനാൽ അവനോട് ഉത്തരം പറയാതിരിപ്പാൻ അവർ ശീലിച്ചു കഴിഞ്ഞിരുന്നു. എടാ, വരുന്നത് കാണാം, അവൻ എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മിണ്ടിയാൽ ഇനിയും തർക്കത്തിൽ കാര്യം കലാശിച്ചാൽ അവനെ പിടിക്കാനൊക്കില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം. നമ്മൾ മിണ്ടിയാലും കാര്യം നടക്കാൻ പോകുന്നില്ല, കുഴപ്പത്തിൽ ചെന്ന് ചാടുകയുള്ളൂ എന്നുള്ള ചിന്തയോടെ അവരങ്ങ് മിണ്ടാതിരിക്കുകയാണ്. 5-ാം വാക്യം നോക്കിക്കാട്ടെ, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റുനോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് യേശു ആ ജനത്തിന്റെ ആചാരങ്ങളാകുന്ന ചുവപ്പ് നാട പൊട്ടിച്ചു കളയുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനത്തിന് വാസ്തവത്തിൽ ദൈവം ശബത്ത് ദിവസം നൽകിയതിൻ്റെ ആരംഭ ഉദ്ദേശത്തിലേക്കാണ് കടക്കുന്നത്. യേശുക്രിസ്തു കോപത്തോടെ അവരെ ചുറ്റും നോക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിനും കോപമുണ്ടാകാമായിരുന്നു എന്ന വസ്തുത ഈ ഭാഗം സ്ഥിരീകരിക്കുന്നു. അവർക്ക് അവനോട് മറുപടി പറയുവാൻ കഴിയുമായിരുന്നില്ല, കാരണം അവർ അവരെ തന്നെ കുറ്റക്കാരാക്കുന്ന കാര്യമായിരിക്കും അതെന്ന് യേശു കർത്താവ് മനസ്സിലാക്കി. അവൻ ദുഃഖിച്ചു എന്നും കോപിച്ചു എന്നും ഈ ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി ഉണ്ടായ കോപത്തേക്കാൾ അവനുണ്ടായ ദുഃഖമാണ് ദീർഘിച്ചു നിന്നത്. ആ അർത്ഥമാണ് മൂലഭാഷയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ആ ജനത്തിൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം അവന് എല്ലായ്പ്പോഴും വാസ്തവത്തിൽ ദുഃഖമുണ്ടായിരുന്നു. അവൻ്റെ കോപം എന്നതുകൊണ്ട് പകയല്ല, കയ്പല്ല, അതുപോലുള്ള അർത്ഥങ്ങളൊന്നുമല്ല. പിന്നെയോ, ദുഃഖത്തിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷണ നേരത്തേക്കുള്ള ഒരു കോപഭാവം. തെറ്റ് കാണുമ്പോൾ ഏതൊരു വിശുദ്ധനായ മനുഷ്യനും ഈ ഭാവമുണ്ടാകുമെന്ന കാര്യത്തിന് സംശയമില്ല. യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അത് ശബത്ത് ദിവസമായിരുന്നു. എന്നാൽ ശബത്ത് മനുഷ്യനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതിനാലും താൻ ശബത്തിന് കർത്താവാകയാലും യേശു ആ മനുഷ്യനെ ശബത്ത് ദിവസം സൗഖ്യമാക്കി. രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സംഭവവും ഈ സംഭവവും ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ രണ്ട് സംഭവങ്ങൾ കാരണമാണ് മത നേതാക്കന്മാരുമായി ഇടർച്ച ഉണ്ടായത്. എത്ര സങ്കുചിതമായ ചിന്താഗതിയിലെ. ആസ്വദിക്കുവാൻ, ആനന്ദിക്കുവാൻ ദൈവം ക്രമീകരിച്ച പദ്ധതികളെ ബന്ധനങ്ങളായി കണ്ട് മനുഷ്യർ നശിക്കുന്നു. ശബത്ത് ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ക്രമീകരിച്ചതാണ്. പക്ഷേ ചില വേണ്ടാത്ത ചട്ടങ്ങളും നിയമങ്ങളും എഴുതി ഉണ്ടാക്കി മനുഷ്യൻ സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തി. മറ്റുള്ളവരെ കൂടി അനുഗ്രഹത്തിൽ നിന്നും അകറ്റുന്ന പ്രമാണങ്ങൾ. സൗഖ്യവുമായി ദൈവപുത്രൻ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ തന്നെ അത് ആവശ്യമുള്ളവർക്ക് ലഭിക്കുവാൻ അവർ അനുവദിക്കില്ല. ഇന്നും ഇതല്ലേ സ്ഥിതി? നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്താഗതികൾ കൊണ്ടും മറ്റുള്ളവരെ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകറ്റുന്നു. അനുഗ്രഹം തരുവാൻ തയ്യാറായി കഴിവുള്ളവനായി നമ്മുടെ അടുത്തു നിൽക്കുന്നവനിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ കുടുസായ ചിന്താഗതിയല്ലേ? മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുവാൻ നാം അവരെ അനുവദിക്കാത്തതും ഈ പരിമിതി കൊണ്ടല്ലേ? എന്നാൽ അതിൽ നിന്നും വിശാലമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വളരേണ്ടതുണ്ട്. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. ശബത്തിനോട് ബന്ധപ്പെട്ട ഈ രണ്ട് സംഭവങ്ങൾ കാരണം ഈ രക്തകാംക്ഷികളായവർ യേശുവിനെ ക്രൂശിൽ തറച്ചതിന് ശേഷമാണ് തങ്ങളുടെ വിദ്വേഷം അടക്കിയത്. അവനെ കൊല്ലുവാനുള്ള ഗൂഢാലോചനയുടെയും പരിപാടികളുടെയും ആരംഭമായിരുന്നു ഇത്. ഏഴും എട്ടും വാക്യങ്ങൾ നോക്കിക്കാട്ട്, യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാട്ടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുരുഷാരം വന്ന് യേശുവിനെ അനുഗമിക്കുന്നതായി ഇവിടെ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് യേശു തന്ത്രപൂർവം ഈ സമയത്ത് പിൻവാങ്ങിപ്പോയതാണ്. പക്ഷേ പിന്നീട് അവൻ സകല എതിർപ്പുകളുടെയും കേന്ദ്രസ്ഥാനമായി യെരുശലേമിലേക്ക് പോകുന്നതായി കാണാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവൻ പിൻവാങ്ങുകയും പുരുഷാരം അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. നാം അല്പം മുൻപ് വായിച്ചു കേട്ടതായ ഏഴും എട്ടും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഒരു ഭൂപടത്തിൽ നോക്കിയാൽ ആ പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ അവൻ വേറൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. യേശുവല്ല, ഞാൻ അങ്ങനെ പറയുന്നത് താങ്കൾ തെറ്റിദ്ധരിക്കരുത്, യേശുവിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന ബോധം എനിക്കുണ്ട്. ഈ പ്രാവശ്യം മത നേതാക്കന്മാരിൽ നിന്നുള്ള പ്രശ്നമല്ല കാരണം. അവർ ജനക്കൂട്ടത്തെ ഭയന്നിരുന്നു. പുരുഷാരം യേശുവിനെ തിക്കിത്തിരക്കുകയും ഞെരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനൊരു അപകടത്തിലായിരുന്നു യേശു. യേശു ചെയ്തത് എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒൻപതും പത്തും വാക്യങ്ങൾ, പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. പുരുഷാരം നിമിത്തം അവന്റെ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടു എന്ന് മാത്രമല്ല, അവനെ എല്ലാ വശത്തുനിന്നും ഞെക്കി ഞെരുക്കുവാനും തുടങ്ങി. അവൻ അനേകരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. അനേകരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഖ്യയാണെന്ന് പറയുവാൻ സാധിക്കുമോ? മറിച്ച് അനേകർ എന്നാൽ വളരെ അധികം പേർ എന്നാണ് അർത്ഥം. അവൻ അനേകരെ സൗഖ്യമാക്കിയതിൽ ഏതാനും സംഭവങ്ങൾ മാത്രമേ സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുള്ളൂ. ജനങ്ങളുടെ ആവശ്യങ്ങളും അത്ര അധികമായിരുന്നു. ഈ വസ്തുതയും ഇവിടെ പ്രസക്തമാണ്. പ്രിയ സുഹൃത്തെ, മനുഷ്യ കുടുംബം ഒരു ആവശ്യത്തിലിരിക്കുന്ന കുടുംബമാണ്. നാം എല്ലാവരും ഈ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പലരും ചിന്തിക്കാറുണ്ട്, എൻ്റെ സാമ്പത്തികമായ ഈ ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ മതി, സ്വസ്ഥമായി. എന്നാൽ സാമ്പത്തികമായി വളരെ അധികം നല്ല നില പ്രാപിച്ച ആളുകൾ എല്ലാ ആവശ്യങ്ങളും നിറവേറി എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല. രോഗം വരുമ്പോൾ നാം പറയും, ഈ രോഗമൊന്ന് മാറിയിരുന്നെങ്കിൽ സ്വസ്ഥമായേനെ. ശരിയാണ്, അതിൽ നിന്നും സ്വസ്ഥമാണ്. എന്നാൽ വേറെ എത്രയെത്ര ആവശ്യങ്ങൾ, എത്രയെത്ര ആവശ്യങ്ങൾ. നാം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ആവശ്യങ്ങളിൽ ഇരിക്കുന്നതായ ആളുകളെ മാത്രമാണ് കാണുന്നത്. ശാരീരികമായ ആവശ്യങ്ങൾ, മാനസികമായ ആവശ്യങ്ങൾ, എന്തിലുപരി ആത്മീകമായ ആവശ്യങ്ങൾ. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എവിടെ പോയാൽ സാധിക്കുമെന്ന് ചിന്തിച്ച് പരക്കം പായുന്ന ജനസമൂഹം. അതെ, മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സുഹൃത്തെ, അവിടുന്ന് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, ആശ്വസിപ്പിക്കുവാൻ, സംതൃപ്തിപ്പെടുത്തുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ ഭൂമിയിലെല്ലാം ഉണ്ടെങ്കിൽ പോലും മനുഷ്യന് സംതൃപ്തിയോടെ ഇരിക്കാൻ സാധിക്കില്ല. എന്നാൽ യേശുവിലൂടെ ഒരു മനുഷ്യന് സംതൃപ്തനായിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആവശ്യങ്ങളിലിരിക്കുന്ന മനുഷ്യരെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. യേശുവിനെ കുറിച്ച് അവരോട് പറയുവാൻ സാധിക്കും. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോൾ ഒക്കെയും അവന്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രനെന്ന് നിലവിളിച്ചു പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. അശുദ്ധാത്മാക്കളും അവനെ തിരിച്ചറിഞ്ഞു എന്ന് ഇവിടെ കാണുന്നു. ഈ അശുദ്ധാത്മാക്കള് ബാധിക്കുന്നതിനെ കുറിച്ച് കുറെ കൂടി വിശദമായി അല്പം കൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ ഞാൻ വിവരിക്കാം. ഇന്നും നാം കാണുന്ന ഒരു വസ്തുത എന്തെന്നാൽ, സാത്താനെ ആരാധിക്കുന്ന ഒരു വിഭാഗത്തെയാണ്. ഇത് നമ്മുടെ നാടുകളിലൊക്കെ അപൂർവമാണെങ്കിലും വിവിധ സേവകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അത് അശുദ്ധാത്മാക്കളെ, സാത്താനെ ആരാധിക്കുകയാണ്. എന്നാൽ ഈ അധോലോകത്തിന്റെ സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. യേശു വാസ്തവത്തിൽ ആരായിരുന്നു എന്നുള്ള വസ്തുത അശുദ്ധാത്മാക്കളും അംഗീകരിച്ചിരുന്നു. എന്നാൽ അവന് അവരുടെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. തുടർന്ന് നാം കാണുന്നത്, 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ദൈവികമായ ഉദ്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. 13-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അരികെ വന്നു. ഈ ഭാഗം താങ്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതെ, അവനാണ് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അവർ അവനെ തെരഞ്ഞെടുക്കുകയല്ല, അവൻ അവരെ തിരഞ്ഞെടുക്കുകയാൽ അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം യേശുവിനാണുള്ളത് എന്ന് പറയുന്നത് അനാദരവ് ആകുകയില്ലല്ലോ. വാസ്തവത്തിൽ അങ്ങനെ അറിയുന്നത് വലിയൊരു ആശ്വാസം മാത്രമാണല്ലോ. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ രക്ഷിച്ചിരിക്കുന്നു, അവൻ താങ്കളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു, അവൻ താങ്കളോടുകൂടെ ഇരിക്കുകയും താങ്കളെ നയിക്കുകയും ചെയ്യുന്നവനാണ്. അവിടുന്ന് താങ്കളെ അന്ത്യത്തോളം കാത്തു പരിപാലിക്കും. ഇതാണ് ഇവിടെ അർത്ഥമാകുന്നത്. കർത്താവായ യേശു അവരെ വിളിച്ചപ്പോൾ അവർ അതിനോട് ശരിയാം വണ്ണം പ്രതികരിച്ചു. അതുതന്നെയാണ് നമ്മിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത്. 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു. ഇതാണ് അപ്പൊസ്തലന്മാർക്കുള്ള യേശുവിൻ്റെ അന്തിമമായ വിളി. ഇവിടെയാണ് അവർ വാസ്തവത്തിൽ അപ്പൊസ്തലന്മാരായി തീർന്നത്. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിക്കുവാൻ അയക്കപ്പെടുന്നതും ഇവിടെയാണ്. അവൻ ശാരീരികമായി അവരോടൊപ്പം പോകയില്ല. അതിനാൽ അവർ അവനിൽ നിന്നും വേർപെട്ടിരുന്നു എന്നും മനസ്സിലാക്കാവുന്നതത്രേ. മർക്കോസ് ഇവിടെ വിശദ വിവരങ്ങൾ പറയുന്നില്ല. എന്നാൽ മത്തായി 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള ദൂതും അവരുടെ പ്രവർത്തന രീതിയും വിവരിച്ചിരിക്കുന്നു. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പേരുകളുടെ പട്ടികയാണ് കാണുന്നത്. 12 പേരുടെ പേരുകൾ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ശിമൻ പത്രോസ്. അപ്പോസ്തലന്മാരുടെ എല്ലാ ലിസ്റ്റിലും അവൻ്റെ പേരാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ. അന്ത്രയോസ്, അവൻ ശിമൻ പത്രോസിൻ്റെ സഹോദരനാണ്. ഫിലിപ്പോസ്. ബർത്തലോമായി, അവനെ നഥനയേൽ എന്നും വിളിച്ചിരുന്നു. മത്തായി. തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്. തദ്ദായി, അവനെ യൂദ എന്നും വിളിച്ചിരുന്നു. കനാന്യനായ ശിമോൻ. ഇസ്കറിയോത്ത യൂദ. ഇവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. താൻ തൻ്റെ ഈ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കേണ്ടതിനായിപ്പാനും ഇവരെ തിരഞ്ഞെടുത്തു. 20-21 വാക്യങ്ങൾ നാം കാണുന്നത്, അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടു. അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യേശു എത്രമാത്രം ജോലി തിരക്കുള്ളവനായിരുന്നു എന്ന കാര്യം മർക്കോസ് നമുക്ക് കാട്ടിത്തരുന്നു. അത്രയധികം ആവശ്യത്തിലിരിക്കുന്നവരെ കുറിച്ചുള്ള കരുതൽ അവനുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും ആവശ്യത്തിലിരിക്കുന്നവരാണ്. എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി അവൻ വളരെയധികം സമയം ചെലവഴിച്ചു. അവൻ്റെ സ്നേഹിതരുടെ പ്രതികരണം സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി സമൂഹത്തിലെ ഭൗമികമായ നല്ല കാര്യത്തിന് ജീവിതം അർപ്പിച്ചാൽ ജനങ്ങൾ അവനെ അഭിനന്ദിക്കും. പാട്ടുകാർ, കളിക്കാർ, ബിസിനസ്സുകാർ, കലാകാരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരെല്ലാം ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു വ്യക്തി തന്നെ തന്നെ ദൈവവേലയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവന് ബുദ്ധിഭ്രമമുണ്ട് എന്നായിരിക്കും ലോകം പറയുന്നത്. വട്ടുപിടിച്ചു ഇല്ലേ? ഇന്നും ഇത് ഒരു യാഥാർത്ഥ്യമായി കാണുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ? ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. 100 ആണ്ടുകൾക്ക് മുൻപ് ഇത് മനുഷ്യനിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 22-ാം വാക്യത്തിൽ യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസെബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാക്കളുടെ തലവനായിട്ടാണ് ജാതികളുടെ ദേവനായ ബേൽസെബൂലിനെ കുറിച്ച് യഹൂദന്മാർ കണക്കാക്കിയിരുന്നത്. 23-26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ അവരെ അടുക്ക വിളിച്ചു. ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഛിദ്രിച്ചു എങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിവില്ല. അവൻ്റെ അവസാനം വന്നു. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽപ്പാൻ കഴിയാത്തതുപോലെ അവനും സാത്താൻ്റെ ശക്തി കൊണ്ട് സാത്താനെ പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് യേശു പറയുന്നത്. ഇത് യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുതയാണ്. 27-ാം വാക്യം, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. ഒരു ബലവാനായ മനുഷ്യൻ്റെ വീട് കവർച്ച ചെയ്യുന്നതിന് മുൻപ് അവനെ പിടിച്ചു കെട്ടേണ്ടതായിട്ടുണ്ട്. ആ സത്യം തന്നെയാണ് ഇവിടെയും കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇത് സാത്താൻ്റെ ശക്തി കൊണ്ടല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെയായാൽ സാത്താൻ ഛിദ്രിക്കുകയും തന്നോട് തന്നെ എതിരായി തീരുകയും ചെയ്യും. പിന്നെ യേശു പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. 28 മുതലുള്ള വാക്യങ്ങളിൽ 30 വരെ ഞാൻ വായിക്കാം. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവന് ഒരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതായിരുന്നു ക്ഷമിക്കപ്പെടാത്ത പാപം. ആ വിധത്തിൽ ഇന്ന് ആ പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ഒന്നാമത് അതിൻ്റെ കാരണം അവരുടെ സമീപേ ത്രിത്വത്തിൽ രണ്ടാമനായ യേശു സന്നിഹിതനായിരുന്നു. അവർ അവൻ്റെ മേൽ ബേൽസുബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് കുറ്റം ആരോപിച്ചു. പക്ഷേ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടായിരുന്നു അത് ചെയ്തത്. അവർ വാസ്തവത്തിൽ ത്രിത്വത്തിലെ രണ്ട് വ്യക്തികളുടെ പ്രവർത്തനത്തെയാണ് നിഷേധിച്ചത്. പുത്രനായ യേശുവിൻ്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യവും ക്രിസ്തുവിനെ സ്ഥിരമായി തള്ളിക്കളയുന്നതായ പ്രവർത്തനത്തിൽ കൂടി അവർ അവിശ്വാസത്തിൻ്റെ മനോഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അവർ പരിശുദ്ധാത്മാവിനെ എതിർക്കുകയായിരുന്നു, തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ക്ഷമിക്കപ്പെടാത്ത കാര്യമാണ്. ക്ഷമിക്കപ്പെടാത്ത പാപം എന്നതിൽ നിന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നത്, ഇന്ന് ഒരാൾ പാപം ചെയ്യുകയും അതിനെക്കുറിച്ച് അടുത്ത ദിവസം പാപബോധം ഉണ്ടായിട്ട് അനുതാപത്തിൽ ദൈവത്തിങ്കലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ ദൈവം അവനോട് ക്ഷമിക്കയില്ല എന്നാണെങ്കിൽ, ഇന്ന് അപ്രകാരം ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപം ചെയ്യുക അസാധ്യമായ കാര്യമാണ്. സകല പാപത്തിനും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ഏതാനും ചില പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന ഒരു പാപമൊഴികെ മറ്റെല്ലാ പാപങ്ങൾക്കും വേണ്ടി അല്ല യേശു ക്രിസ്തു മരിച്ചത്. അതിനാൽ അവൻ ക്ഷമിക്കാത്ത ഏതെങ്കിലും പാപം ചെയ്യുവാൻ ഇന്ന് കഴിയുകയില്ല എന്നതാണ് വാസ്തവം. അവിശ്വാസിയുടെ പ്രവൃത്തിയല്ല, അവൻ്റെ മനോഭാവവും അവസ്ഥയുമാണ് ക്ഷമിക്കപ്പെടാത്തത്. ഒരുവൻ തൻ്റെ വായ് കൊണ്ട് ദൈവദൂഷണം പറയുമ്പോൾ അതല്ല അവൻ്റെ ശിക്ഷാവിധിക്കിടയാക്കുന്നത്. മാറ്റമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് അവനെ കുറ്റക്കാരനാക്കുന്നത്, അവനെ ശിക്ഷ യോഗ്യനാക്കുന്നത്, അല്ലെങ്കിൽ അവൻ എതിർപ്പിൽ നിന്നും ഒഴിയേണ്ടതാണ്, മറുതലിക്കുവാൻ പാടില്ല. അതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. ഹൃദയത്തിലും ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ എതിർക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബും യൂദയും അവർ രണ്ടുപേരും ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഒരിക്കൽ പോലും യേശു തങ്ങളുടെ സഹോദരനാണെന്ന് അവർ സൂചിപ്പിച്ചിട്ടില്ല. അക്കാലത്ത് അവൻ്റെ ശാരീരികമായ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക ബന്ധത്തിലുള്ള അമ്മയും സഹോദരന്മാരും അവനോട് ബന്ധപ്പെട്ടിരുന്നതിനേക്കാൾ അടുത്ത ബന്ധമാണ് യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അവൻ ചുറ്റിലും ഇരുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയെക്കാളും സഹോദരന്മാരെക്കാളും പ്രിയപ്പെട്ടവർ ഇവർ ആകുന്നു എന്ന് പറയുവാൻ കാരണം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിൽ കൂടി ദൈവമക്കളായിത്തീരുവാനുള്ള അധികാരം പ്രാപിച്ച് യേശുക്രിസ്തുവിൽ കൂടി ശരിയായ രീതിയിൽ ദൈവത്തോട് ബന്ധപ്പെടുകയാണ് പ്രധാനമായ കാര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അപ്രകാരം മാത്രമേ നമുക്ക് കൂടുതൽ അവനോട് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പുതിയ ബന്ധം, അതെ, അതെത്ര അനുഗ്രഹീതമാണ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനോ സഹോദരിയോ ആകുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിക്കുമെങ്കിൽ താങ്കൾ ആ സ്ഥിതിയിലായിത്തീരും. ഇതിനേക്കാൾ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി എന്താണ് ലോകത്തിലുള്ളത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുവിൻ്റെ സഹോദരങ്ങൾ. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് താങ്കൾ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ താങ്കളെ അതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. യേശുവിനെ